ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
വിജ്ഞാനത്തെ എന്തിനുപാസിക്കുന്നു? ധ്യാനത്തിന് വേണ്ടി. ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? അത് സ്വയം ഉപാസനയാണ്. പറഞ്ഞല്ലോ ഇതിന്റെ പരസ്പര ബന്ധം, ഏത് ശ്രേഷ്ഠം ഏത് നികൃഷ്ടമെന്ന് നിശ്ചയിക്കാൻ പറ്റത്തില്ല. വിജ്ഞാനം ധ്യാനത്തിലൂടെ പ്രാപിക്കാൻ പറ്റും. എന്തിനു വിജ്ഞാനത്തെ പ്രാപിക്കുന്നു? ധ്യാനത്തിന് വേണ്ടി. അതാണ് അപ്പൊ സർവത്ര വിജ്ഞാനവും ആവശ്യമാണ്, സർവത്ര ധ്യാനവും ആവശ്യമാണ്. ഇപ്പൊ രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ എന്താണ്? ധ്യാനാത്മകമായ വിജ്ഞാനം, ധ്യാന രൂപത്തിലുള്ള വിജ്ഞാനം, അതാണ് ശോകനിവൃത്തിക്ക് ഉപകരിക്കുന്നത്. ആ വിജ്ഞാനത്തിന്റെ വിശേഷത പറയുകയാണ്, സർവത്തിനും കരണമായിരിക്കുന്ന വിജ്ഞാനമാണ്. സർവത്തെ അറിഞ്ഞത് ആ വിജ്ഞാനത്തിലൂടെയാണ്. ആ വിജ്ഞാനത്തിന്റെ ശുദ്ധി, അതാണ് വേണ്ടത്. സ്വനുപാസന ഫലം വിജ്ഞാനമത്തോ വിജ്ഞാനം യേശു ലോകേഷു താൻ വിജ്ഞാനമത്തോ ലോകാൻ ജ്ഞാനവതശ്ച അഭിസിദ്ധ്യതി അഭിപ്രാപ്നോതി. അത് ബാക്കി ഫലങ്ങളെല്ലാം എല്ലായിടത്തും ഒരുപോലെ തന്നെ. ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളും എല്ലാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. എന്താണ്? പൃഥിവീഞ്ച വായുഞ്ച ആകാശം ച ആപശ്ച തേജസ്ച ദേവാംസ മനുഷ്യാംസ പശുംസ വയാംസിച്ച തന്നെ വനസ്പതിച്ച ശ്വാപതാനി ആകീട പതംഗത്തി പീലികം ധർമ്മം ച അധർമ്മം ച സത്യം ച അനുതം ച സാധു ച അസാധു ച ഹൃദയജ്ഞം ച ഹൃദയജ്ഞം ച അന്നം ച രസം ച ഇമം ച ലോകമമം ച വിജ്ഞാനേനിവ. വിജ്ഞാനം കൊണ്ട് അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിജ്ഞാനത്തിന്റെ വിപുലത മനസ്സിലാകത്തില്ല. വിജ്ഞാനത്തിന്റെ വൈപുല്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. എന്താ ഇത്രയും പറയുന്നത്? ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി പറയുന്നതിന് എന്താ? ഇത് രണ്ടു കൂടി ചേർത്തുകൂടി ഇതിൽ രണ്ട് കുറഞ്ഞാൽ എന്താ എന്നൊക്കെ ചോദിക്കും. ഈ പറയുന്നതിന് എന്താ നിയമം? ഇത്രയും പറയുന്നതിന് വല്ല പ്രത്യേകിച്ച് നിയമമുണ്ടോ? ഇതിലും കൂടുതൽ പറയാമല്ലോ. പൃഥ്വീഞ്ച വായുച്ച ആകാശ ആപശ തേജസ് പഞ്ചഭൂതങ്ങളെയും പറഞ്ഞപ്പോൾ തന്നെ എല്ലാം വന്നില്ലേ? ദേവാംശ മനുഷ്യാംശ പശുംശ വയാംശിച്ച പശു പക്ഷികൾ ദേവമനുഷ്യന്മാരെന്ന് പറഞ്ഞപ്പോൾ തന്നെ സർവവും വന്നു. വീണ്ടും പറയുന്നു തൃണവനസ്പതി. വിജ്ഞാനത്തിന്റെ ആ വിപുലതയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതിനെ എടുത്തെടുത്ത് പറയുന്നത്. എത്ര വിപുലമാണ്, എത്രമാത്രം വിപുലമാണ് അത് ഉൾക്കൊള്ളുന്നത്. വിപുലം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നാനാത്വത്തെ പൂർണ്ണമായും, ആ പ്രപഞ്ചം നാനാത്വത്തെ ബോധിപ്പിക്കാനാണ്. ഇമം ച ലോകം അമം ച ഈ ലോകവും പരലോകവും നമുക്കറിയുന്നതും അറിയാത്തതും ദുഷ്ടം ച അദുഷ്ടം ച. ഇപ്പോൾ സർവത്തിനും അത്രയും വിപുലമാണ് ആ വിജ്ഞാനം. വിജ്ഞാന സർവത്തെ സാധാരണ പറയാറുണ്ട് ഈ ബുദ്ധി. എല്ലാം ഈ ബുദ്ധിയിലാണ്, എല്ലാം ഈ ബുദ്ധിക്ക് അധീനമാണ്. ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും ശിഷ്യനെക്കുറിച്ചും സാധനയെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചും എല്ലാം പറയുന്നതും തീരുമാനിക്കുന്നതും ഇത് ശരി ഇത് തെറ്റ് ഇത് മോക്ഷം ഇത് ബന്ധനം എന്നെല്ലാം തീരുമാനിക്കുന്ന ഇവിടെ കേവലം ഈ ബുദ്ധിയാണ്. ബുദ്ധി ആശ്രയിച്ചതെല്ലാം നിലനിൽക്കുന്നു. ബുദ്ധി പ്രവർത്തിക്കുന്നില്ല പിന്നെ ഇതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. സുഷുപ്തിയിൽ അവിടെ അത് പ്രവർത്തിക്കുന്നില്ല. അവിടെ ഇതിനൊന്നും ഒരു ബന്ധമോക്ഷങ്ങൾക്കൊന്നും അവിടെ ഒരു വിലയും. ഇത് സർവതും ആശ്രയിച്ച് നിൽക്കുന്നത് കേവലമായ ഈ വിജ്ഞാനത്തെയാണ്. അപ്പോൾ ആ വിജ്ഞാനത്തിന്റെ വിപുലത ഈ പ്രപഞ്ച വൈപുല്യത്തകൾ എത്രയോ വലുതാണ്. ഈ ബുദ്ധി ആശ്രയിച്ചിട്ടുള്ള ഈ എല്ലാ അഭ്യാസങ്ങളും കാണിക്കുന്നു. ആ ബുദ്ധി അപേക്ഷിച്ചതൊക്കെ എത്രയോ തുച്ഛമാണ്. കാരണം പിന്നെ എല്ലാത്തിനും ഉൾക്കൊള്ളാനുള്ള ശേഷി ആ ബുദ്ധിക്കുണ്ട് എന്നിങ്ങനെ ആ വിജ്ഞാനത്തിന്റെ മഹത്വത്തെ കാണിക്കുകയാണ്. വിജ്ഞാനത്തെ ധ്യാനിക്കുക, അപ്പൊ വിജ്ഞാനത്തിൽ ഏകാഗ്രമാകുക. ആ ഏകാഗ്രതയിലൂടെ വിജ്ഞാനത്തെ വിശുദ്ധമാക്കുക, അതിലൂടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക. ഇതിങ്ങനെ പാരസ്പര്യത്തിൽ പോകുന്ന കാര്യമാണ്. വിജ്ഞാനത്തിന്റെ ഫലം മറ്റ് സയോ വിജ്ഞാനം ബ്രഹ്മേത്യുപാസ്യ വിജ്ഞാനമതോ വയസ്സ ലോകാനുജ്ഞാനമതോ അഭിസിദ്ധ്യതി യാവത് വിജ്ഞാനസ്യ ഗതം തത്രാസ്യ യഥാകാമചാരഭൂതി. ആ വിജ്ഞാനത്തിന്റെ ലോകം അവന്റെ ലോകമായി മാറുന്നു. നിങ്ങൾ പറയുന്നില്ലേ വിജ്ഞാനമുള്ളവനെ പറയുന്നു അവൻ വിജ്ഞാനിയാണ്. വിജ്ഞാനം എത്തിയിടത്തെല്ലാം അവനെത്തി എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം അതാണ്. അവൻ സ്വയം വിജ്ഞാനമയനായിത്തീരുന്നു. വിജ്ഞാനത്തിന് അധീനമാണ് സർവവുമെങ്കിൽ, ബുദ്ധിക്ക് അധീനമാണ് സർവവുമെങ്കിൽ, അവിടെ പറഞ്ഞു യാവത് വിജ്ഞാനസ്യ ഗതം തത്രാസ്യ യഥാകാമചാരഭൂ. വിജ്ഞാനം എത്തിയിടത്തെല്ലാം അവനും എത്തിയിരിക്കുന്നു. കാരണം അവൻ വിജ്ഞാനസ്വരൂപനാണ്. എത്തുക എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം അതാണ്. സ്നുപാസന ഫലം വിജ്ഞാനവതോ വിജ്ഞാന യേശു ലോകേഷു താൻ വിജ്ഞാനവതോ ലോകാൻ ജ്ഞാനവതശ്ച അഭിസിദ്ധ്യതി അഭിപ്രാപ്നോതി. അവിജ്ഞാനി വിജ്ഞാനം എത്തുന്നിടത്തെല്ലാം എത്തുന്നു. വിജ്ഞാനത്തിലൂടെ സർവത്തെയും ഗ്രഹിക്കുന്നു, സർവത്തെയും വിജ്ഞാനമയമായി ഗ്രഹിക്കുന്നു. അവൻ സ്വയം വിജ്ഞാനസ്വരൂപനായിരിക്കുന്നു. വിജ്ഞാനം ശാസ്ത്രാർത്ഥ വഴിയും ജ്ഞാനം അന്യവിഷയം നാവിപുണ്യം തദ്വദ്ഭിർ യുക്താൻ ലോകാൻ പ്രാപ്നോതി. വിജ്ഞാനം ഒന്ന് ശാസ്ത്ര അർത്ഥ വിഷയമായ ജ്ഞാനം, അന്യവിഷയം നൈപുണ്യം, ഇതെല്ലാം എല്ലാത്തിനും എടുത്താം തദ്വദ്ഭിർ യുക്താൻ ലോകാൻ പ്രാപ്നോതി. അവൻ വിജ്ഞാനസ്വരൂപനായി വിജ്ഞാനമയനായി സർവഫലങ്ങളെയും പ്രാപിക്കുന്നു. അസുഖത്തിൽ പ്രാപ്തി ആപ്തി എന്ന് പറയുന്നത്, പരമാർത്ഥ പ്രാപ്തി എന്ന് പറയുന്നത് വിജ്ഞാനത്തിലൂടെയുള്ള പ്രാപ്തിയാണ്. എവിടെ ആയാലും ശരി, ഒരാൾ ഇവിടെ നിന്ന് ഹിമാലയത്തിൽ പോകും, ഞാൻ ഇവിടെ നിന്ന് ഹിമാലയം വരെ പോയി, ഹിമാലയ പ്രാപ്തി ഗമനത്തിലൂടെയുള്ള പ്രാപ്തി എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഹിമാലയത്തെ പ്രാപിച്ചത് ഗമനത്തിലൂടെയല്ല, വിജ്ഞാനത്തിലൂടെയാണ്. ഗമനം കേവലം ഒരു ഉപാധി മാത്രം. ഇവിടെ വിജ്ഞാനമുണ്ട്, വിജ്ഞാനത്തിലൂടെ ഈ ലോകത്തെ പ്രാപിച്ച് ഈ ദേശത്തെ പ്രാപിച്ചിരിക്കുന്നു. ഹിമാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഹിമാലയത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, അതാണ് ഹിമാലയ പ്രാപ്തി. അവിടെ ചെന്നിട്ട് ഉറങ്ങിയ പിന്നെ ഹിമാലയമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഹിമാലയത്തെ പ്രാപിച്ചെങ്ങനെ? വിജ്ഞാനത്തിലൂടെയാണ്. ഇവിടെ ഏത് വിജ്ഞാനമാണോ ഈ ദേശത്തെ പ്രാപിച്ചത്, ആ വിജ്ഞാനം തന്നെ അവിടെ ഹിമാലയത്തെയും പ്രാപിച്ചു. അപ്പോൾ പ്രാപിച്ചത് ഗമനമല്ല, വിജ്ഞാനമാണ്. ഇതുപോലെ സർവവിഷയത്തിൽ കാലദേശങ്ങളിലൂടെയാണ് പ്രാപ്തി. ഇന്നലെ പ്രാപിക്കാത്തതിനെ ഇന്ന് പ്രാപിച്ചു എന്നെല്ലാം പറയുന്നത് കാലത്തിലൂടെയുള്ള പ്രാപ്തി. ഇതെല്ലാം വിജ്ഞാനത്തിലൂടെയാണ്. വിജ്ഞാനവാൻ ആയി ഒരു ജീവൻ സർവത്തെയും പ്രാപിക്കുന്നു. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആപ്തി ഗ്രഹണം, സർവത്തെയും ഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയുന്നു വിജ്ഞാനം എത്തുന്നിടത്തെല്ലാം അവനും എത്തുന്നു. അത് ശരിയാണല്ലോ. ഹിമാലയത്തെ എങ്ങനെ ഗ്രഹിച്ചു? വിജ്ഞാനം അവിടെ എത്തിയപ്പോൾ. അപ്പൊ ഗ്രഹിച്ചവനും അവിടെ തന്നെ. ഇത്തരത്തിൽ മനസ്സിലാക്കണം വിജ്ഞാനത്തിന്റെ മഹത്വത്തെ. ശരി, ഇനി വിജ്ഞാനത്തിന് വിജ്ഞാനമാണെന്ന് മനസ്സിലായി. ധ്യാനവും വിജ്ഞാനവും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി മറ്റെന്തെങ്കിലും ഉപാസിക്കേണ്ടതുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു. ബഹോ വിജ്ഞാനാദ്ഭുതി. ഇനി കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും? ഇത്രയും മതി ഉപാസന. മുമ്പ് തന്നെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചും മടുത്തിരിക്കുന്ന ആളാണ് നാരദൻ. നാരദനോട് ഇങ്ങനെ ഉപാസനകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടും മടുക്കും. നിർത്താറായില്ലേ? ഇനിയുണ്ടോ? ആ അർത്ഥത്തിലാണ് വിജ്ഞാനാത് ഭൂയേതി വിജ്ഞാനാത്മാവ ഭൂയോ അസ്ഥിതി പറയുന്നു. പോരാ, നിർത്താറായിട്ടില്ല, ഇനിയുണ്ട്. തന്മേ ഭഗവാൻ പ്രവീത്തു ഇതി ബലം ഭാവ വിജ്ഞാനാത് ഭൂയോ അഭിഹ ശതം വിജ്ഞാനവതാം ഏകോ ബലവാൻ അകമ്പയതേ സയദാ ബലി ഭവതി അഥോ ഉത്താഹതാ ഭവതി ഉത്തിഷ്ഠൻ പരിചരിത ഭവതി പരിചരൻ ഉപസത്ത ഭവതി ഉപസീദൻ ദൃഷ്ട ഭവതി ശ്രോത ഭവതി മന്ദ ഭവതി ബോദ്ധ ഭവതി കർത്ത ഭവതി വിജ്ഞാത ഭവതി ബലേന വൈ പൃഥിവി തിഷ്ഠതി ബലേന അന്തരിക്ഷം ബലേന ദ്യോർ ബലേന പർവത ബലേന ദേവ മനുഷ്യ ബലേന പശവശ്ച വയാംസി ച തൃണ വനസ്പതയ ശ്വാപതാന്യ കീടപതംഗ പിപീലികം ബലേന ലോകസ്തിഷ്ഠതി ബലം ഉപാസ്യേതി. വിജ്ഞാനം വേണമെങ്കിൽ എന്ത് വേണം? ബലം ആവ വിജ്ഞാനാത് ഭൂയോ, ബലം വേണമെന്നർത്ഥം. ബലം ആവ വിജ്ഞാനാത് ബലമിത്തി, ബലം എന്ന് പറഞ്ഞാൽ വേറൊന്നും നിങ്ങൾ ധരിച്ചുകളയരുത്, തെറ്റിദ്ധരിക്കരുത്. അന്ന ഉപയോഗജനിതം മനസ്സോ വിജ്ഞയെ പ്രതിഭാന സാമർഥ്യം, അന്ന ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന മനസ്സിന്റെ വിജ്ഞയെ പ്രതിഭാന സാമർഥ്യം, അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള സാമർഥ്യം, അന്നബലം തന്നെ ഇവിടെ പറയുന്നു. നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ധ്യാനത്തിന് വിവേകം വേണം, വിവേകത്തിന് ബലം വേണം, ബലത്തിന് നെയ്യ് കഴിക്കണം. ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ എൻ്റെ സ്വന്തം അഭിപ്രായം പറയണം. ഇവിടെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട് ശാസ്ത്രപ്രമാണം. ബലമിത്തി അന്ന ഉപയോഗജനിതം, അന്നം ശരിയായ രീതിയിൽ അന്നം, നല്ല ഭക്ഷണം കഴിക്കണം, അതുകൊണ്ടുണ്ടാകുന്ന ബലം അത് ശരീരത്തിന് വേണം, എന്നാലേ മനസ്സിനും ഉണ്ടാകത്തുള്ളൂ. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. പട്ടിണി കിടന്നാലേ ധ്യാനിക്കാൻ പറ്റും, ഇങ്ങനെ വളരെ വെളുത്ത പിത്തവും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ വലിയ യോഗിയാണ് എന്ന് കരുതി. അതായത് അമിതമായി പാടില്ല എന്ന് പറയുന്നത് ആവശ്യത്തിനും പാടില്ല എന്നുള്ള രീതിയിൽ ധരിച്ചു പോകുന്നു. അമിതം പാടില്ല, അത് പറ്റത്തില്ല. ധ്യാനം പോലെയുള്ള ഇതുകൊണ്ട് അമിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തേക്കും, യുക്താഹാര വിഹാരസ്യ. പക്ഷെ ആവശ്യത്തിന് വേണ്ടേ? പട്ടിണി കിടന്നാൽ ശരിയാകും? പിത്തം കൂടിക്കഴിഞ്ഞാൽ പിന്നൊന്നും നടക്കത്തില്ല. അനീമിയ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് വരാൻ പാടില്ല. ശരീരത്തിന് ഇതിനെല്ലാം ഇവിടെ പറയുന്ന എന്താണ്? ധ്യാനം വിജ്ഞാനം രണ്ടു കാര്യങ്ങൾ. ഇതിനാവശ്യമുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള അതിശ്രദ്ധിക്കാതെ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ ഈ പറയുന്ന ധ്യാനമോ വിജ്ഞാനമോ, വിജ്ഞാനമില്ലാത്ത ധ്യാനം അല്ലെങ്കിൽ വിജ്ഞാനവും ധ്യാനം രണ്ടും ആയിക്കോട്ടെ, ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദോഷങ്ങൾ വരും, ബ്ലഡ് അനീമിയ വരും, ടി ബി പിടിപെടും. പിന്നെ അതിനൊക്കെ ചികിത്സിക്കണം. ഈ കഴിച്ചതിൻ്റെ മൂന്നിരട്ടി ആഹാരം പിന്നെ കഴിക്കേണ്ടി വരും. മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ പറയും കഴിക്കാൻ വയ്യാത്ത കഴിക്കണം. മുട്ടയും പാലും ഇറച്ചിയും മത്സ്യമൊക്കെ കഴിക്കാൻ പറയും. ഇത് അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് കരകയറണമെങ്കിൽ ഇതൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ തന്നെ മര്യാദയ്ക്ക് വല്ലതും കഴിച്ചിട്ട് ധ്യാനവും ഭജനവും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ശല്യമൊന്നും വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിതുവരെ പറഞ്ഞ് നിങ്ങൾ വിട്ടയക്കുക. ഇവിടെ ഇപ്പം ശ്രുതി പറയുന്നതിനെ എടുക്കുക. എന്താണ്? അന്ന ഉപയോഗജനിതം, അന്നം കൊണ്ട് ശരിയായ രീതിയിൽ നല്ല പോഷക ഉള്ള അന്നം കഴിക്കണം. അത് വിട്ടിട്ട് യാതൊരു ധ്യാനം ചെയ്തിട്ടൊരു കാര്യവുമില്ല. മനസ്സോ വിജ്ഞയോ, അതുകൊണ്ട് മനസ്സിന് ബലം വരണം. ഇത് മുമ്പും പറഞ്ഞു, പ്രതിഭാന സാമർഥ്യം അനശന ഇർഗാദീനി നവൈ മാ പ്രതിഭാന്തി ഭൂ ഇതി ശ്രുതേഹേ. നേരത്തെ ശ്രുതി തന്നെ പറഞ്ഞു, മുമ്പ് പറഞ്ഞ കഥയിൽ പറഞ്ഞു, ഭക്ഷണം കഴിക്കാതിരുന്ന് പറഞ്ഞു, നിനക്ക് ഋഗ്വേദം നീ ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. നവൈ ഭാ പ്രതിഭാന്തി ഭൂ, അതെനിക്കതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, അന്നമില്ലാത്തവനെന്ത് സാധനം ചെയ്യാനാണ്, പാടില്ല. പക്ഷെ അതിൻ്റെ മിതത്വം അതാണ് നമുക്ക് കഴിയാതെ വരുന്നത്. ഒന്നുകിൽ മനുഷ്യൻ അങ്ങേയറ്റം പോകും, അല്ലെങ്കിൽ ഇങ്ങേയറ്റം പോകും. ഒന്നുകിലും അവന് കഴിക്കാതെ പട്ടിണി കിടക്കും, പട്ടിണി കിടന്ന് വിരിഞ്ഞ് രോഗിയാകും, അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെ യുക്തത വരത്തിൽ. അതാണ് ഇവിടെ പറയുന്നത്, ആ യുക്തത അതാവശ്യമാണ്. അതിനൊക്കെ പലരും പറയുന്ന സമാധാനം ഇതാണ്. പണ്ട് ഋഷിമാരൊക്കെ വനത്തിൽ ഫലമൂലങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവരുടെ തപസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നാണ്. അന്നും ഫലമൂലങ്ങളൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ അന്ന് ബോൺമെറ്റി ഹോർലിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെന്ത് കഴിക്കാനോ കിട്ടുന്നതല്ലേ കഴിക്കാൻ പറ്റും. പിന്നെ അന്ന് മനുഷ്യന് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ അതിന്നുണ്ടായിരുന്നു. പ്രകൃതിയിൽ നിന്ന് തന്നെ ആവശ്യമുള്ളതൊക്കെ കിട്ടിയിരുന്നു, അത് മതിയായിരുന്നു. ഇന്നതൊന്നുമില്ല, ഫലമൂലങ്ങളൊന്നുമില്ല. മനുഷ്യൻ കൃത്രിമമായ ആഹാരം കഴിക്കേണ്ടി വരുന്നു. എന്തായാലും ഇവിടെ അന്നായാലും ഇന്നായാലും ഇവിടെ പറയുന്ന വിജ്ഞാന ധ്യാനത്തിന് ശരിയായ ഭക്ഷണം കഴിച്ചേ മതിയാകൂ. ഇന്ന് ചിലർ തപസ്സിനെ കുറിച്ച് പറയുന്നതോ, ശരീര കർഷയന്ത ശരീരസ്ഥം ഭൂത, അത് നമ്മളവിടെ വിശദീകരിച്ചു. എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ട്, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില യോഗികളും മറ്റും അങ്ങനെ തപസ്സി അവരറിയുന്നു, ഇന്ന ഇന്ന ദുരിതങ്ങളുണ്ട്, അതൊക്കെ മാറണം, അതൊക്കെ തടസ്സമാണ്. സാധാരണക്കാരല്ല, അത് സാധാരണക്കാരൻ പട്ടിണി കിടക്കുന്നതല്ല. യോഗികളും മറ്റും യോഗ മാർഗത്തിനും മറ്റും പോകുന്നവർക്ക് അവർക്ക് തിരിച്ചറിയാൻ പറ്റും, ഇന്ന ദുരിതം തടസ്സമാണ്, അതിന് ഇന്ന പ്രായശ്ചിത്തം ചെയ്യും. അപ്പോൾ പ്രായശ്ചിത്ത രൂപത്തിൽ അവർ ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും, കൃച്ഛ്രം ചാന്ദ്രായണം പോലെയുള്ള വ്രതങ്ങളും ഒക്കെ ചെയ്യും. ശരീരത്തെ നോക്കാതെയായിരിക്കും, അതൊരു പ്രത്യേക രോഗം വന്ന ഉപവസിക്കുന്നു, അതിന് രോഗം മാറുന്നതിന് വേണ്ടി. അപ്പോൾ അതൊരു പ്രത്യേക ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്നു, അതല്ല. ഇത് പറയുന്നത് ജ്ഞാന ധ്യാനത്തിന് വേണ്ടി എന്ത് ചെയ്യണം, പട്ടിണി കിടക്കണം, അതേ ഭക്ഷണം കഴിക്കണം പറയുന്നു. അത് ബലമുണ്ടായാലേ പറ്റൂ. ശരീരത്തിനും മനസ്സിനും വേണം. ചിലപ്പോൾ ശരീരത്തിൻ്റെ ബലമായിരിക്കും ഉപകരിക്കുന്നത്, ചിലപ്പോൾ മനസ്സിൻ്റെ ബലമായിരിക്കും. രണ്ടിൻ്റെയും പ്രാധാന്യത്തിലൂടെ പറയുന്നു. ശരീരേവി തദൈവ ഉത്ഥാനാദി സാമർഥ്യം യസ്മാ വിജ്ഞാനവതാം ശതമപി ഏക പ്രാണി ബലവാൻ ആകമ്പയത്തെ യഥാസ്തി മത്തോ മനുഷ്യാണം ശതം സമുദിതമപി. പറയുന്നു മനുഷ്യാണാം ശതം സമുദിതമപി. കായബലത്തെ കുറിച്ച് പറയുന്നു, ആയിരക്കണക്കിന് മനുഷ്യർ എതിർത്തന്നിരിക്കട്ടെ, മത്തഹസ്തി മതയാന എല്ലാവിനെയും ശരിയാക്കും. കായബലം പറയുന്നു, പറയുന്നത് ശരീരേപിയ തദൈവ ഉത്ഥാനാദി സാമർഥ്യം. ശരീരത്തിൽ വരുന്ന ഉത്ഥാനാദി സാമർഥ്യം, ശരീര ചലന സാമർഥ്യം, എഴുന്നേൽക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം യസ്മാ വിജ്ഞാനം, അതും എല്ലാം ഈ എണ്ണം കൊണ്ടാണ്. ഇനി വിജ്ഞാനവതാം ശതമപി ഏകഹ പ്രാണി. ഇനി ജ്ഞാനമുണ്ട്, ഇത് സാമാന്യമായ അറിവുണ്ട്, ബോധമുണ്ട്. ശരീരത്തിന് ബലമില്ലെങ്കിൽ എന്ത് എഴുന്നേക്കാൻ പറ്റും, പറ്റത്തില്ലല്ലോ. ബലവാൻ രോഗിയായി രോഗശൈലാണ്. ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, കുറെ ഓർമ്മയുണ്ട്, പ്രയോജനമുണ്ടോ? ജ്ഞാനമുണ്ടെങ്കിലും ശരി, ചിലപ്പോൾ അവിടെ ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ദോഷം. അതുകൊണ്ട് ശരീരബലം ചേർന്നു വരുന്ന മനസ്സിന്റെ ബലം അതിന് മനസ്സിന്റെ ബലത്തിനാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. എന്താണ് നവൈഭ പ്രതിഭാന്തി? അന്നം കൊണ്ട് മനസ്സിന് ബലം ഉണ്ടാകുന്നു. ശരീരബലത്തിനാണ് രണ്ടാമത് ആനയുടെ ഉദാഹരണം പറയുന്നത്. അതും അത്യാവശ്യമാണ്. പിന്നെ പട്ടിണി കിടന്ന് തപസ് ചെയ്യാൻ തോന്നുകയാണ്, എന്തെങ്കിലും ഒരു പാപം ഇരിക്കുകയാണ്, പോകുന്നില്ല, അത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്നുകിൽ ഈ പാപം പോകണം, അല്ലെങ്കിൽ ചാകണമെന്ന് വിചാരിച്ച് പട്ടിണി കിടക്കും. അങ്ങനെ ചെയ്യുന്ന ചിലരുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും, അത് അവസാനത്തെ പരീക്ഷ. അല്ല, സാമാന്യമായ രീതിയിലാണെങ്കിൽ ഇവിടെ പറയുന്നു, മനസ്സിനും ശരീരത്തിനും ആരോഗ്യം വേണം, കൂടിയെത്തിക്കുന്നു, അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ഇവിടെ ഒന്നും കണ്ണും മിഴിച്ചിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന എന്തുകൊണ്ടാണ്? ബലമില്ലാത്തതുകൊണ്ട്. ശരീരത്തിന് ബലമില്ല, എഴുന്നേറ്റിരിക്കാൻ ശേഷിയില്ല. പിന്നെങ്ങനെയാ ഇത് കേൾക്കുന്നത്? ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകും. കാരണം എന്താണ്? തപസ്സല്ലേ, ജീവിതം തന്നെ തപസ്സെന്നല്ലേ കരുതുന്നു. അപ്പൊ അതുകൊണ്ട് കാര്യമൊന്നും നടക്കത്തില്ല. രണ്ടുദാഹരണം കൊടുത്ത് മനസ്സിന്റെ ബലം. അന്നം കൊണ്ട് മനസ്സ് ബലപ്പെടുന്നു എന്ന് പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അന്നം കൊണ്ട് ശരീരം ബലപ്പെടുന്ന പോലെയല്ല മനസ്സ് ബലപ്പെടുന്നു. അന്നം കൊണ്ട് ശരീരം നേരിട്ട് തന്നെ ബലപ്പെടും. കാരണം അന്നം പഞ്ചഭൂതാത്മകമാണ്. സ്ഥൂലഭൂതമാണ് അന്നം. ഈ ശരീരവും സ്ഥൂലഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഈ സ്ഥൂലഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന അന്നം അത് ഈ ശരീരത്തോട് അത് കൂടിച്ചേരും. അപ്പൊ അന്നവൃദ്ധി അതാ ചെയ്യുന്നത്. അന്നം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ ശരീരം എന്ന് പറയുന്നത് നിത്യപരിണാമിയാണ്. പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും പലതരത്തിൽ. ആ പരിണാമത്തിൽ നഷ്ടം സംഭവിക്കുന്നു. ശരീരത്തിന് തന്നെ നഷ്ടം സംഭവിക്കുന്നു, ജീർണത സംഭവിക്കുന്നു, വൃദ്ധി സംഭവിക്കുന്നു. ചില സമയം വൃദ്ധിക്കായിരിക്കും ആധിക്യം. ബാല്യം യൗവനം അവിടെയൊക്കെ വൃദ്ധിക്കാണ് ആധിക്യം, പരിണാമം. അത് കഴിഞ്ഞാൽ അപക്ഷയ വിശ വിനാശനം വരുമ്പോൾ അവിടെ ക്ഷയത്തിനാണ് പ്രാധാന്യം. അന്നം പഞ്ചഭൂതാത്മകമായ അന്നം ശരീരത്തിൽ ബാല്യ യൗവനങ്ങളിലെല്ലാം വൃദ്ധിയെ സഹായിക്കും. അത് കഴിഞ്ഞ് യൗവനം കഴിയുമ്പോൾ അത് ക്ഷയത്തെ തടഞ്ഞ് ശരീരസ്ഥിതിക്ക് വേണ്ടി, പിന്നെ സ്ഥിതിക്കാണ്, പിന്നെ വൃദ്ധിയില്ല, സ്ഥിതി നിലനിർത്താൻ വേണ്ടി. അതെല്ലാം എന്ത് ചെയ്യുന്നു? ഭൂതങ്ങൾ ഭൂതങ്ങളോട് ചേരുന്നു. ശരീരം അന്നമയമാണ്, സ്ഥൂലഭൂതാത്മകമാണ്,